പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദീർഘകാലം ജീവിച്ചിരിക്കാൻ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ചർച്ചാവിഷയമാക്കി കഴിഞ്ഞു. മക്കൾക്കും മാതാപിതാക്കന്മാരോടുള്ള കടമയാണ് മുഖ്യമായും ഈ പ്രമാണത്തിൽ എടുത്തു പറയുന്നതെങ്കിലും മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടമയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നൊരു സംശയമില്ല. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. അതോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, കൂട്ടുകുടുംബത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധം എല്ലാം ഈ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര സംവിധാനത്തെക്കുറിച്ചും ഈ പ്രമാണം സൂചിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുന്നതോടൊപ്പം മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അധികാരമുള്ളവരാരോ അവരെല്ലാം ബഹുമാനിക്കണം എന്ന് ഇവിടെ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. മനുഷ്യനൊരു സമൂഹമായി വളരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ തന്നെ ഭാഗമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സൃഷ്ടികർമ്മം നടക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല മനുഷ്യ സമൂഹത്തിലുള്ളത്. അനേകം സ്ത്രീ പുരുഷന്മാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പരസ്പരമുള്ള ബന്ധം വളരെ ആവശ്യമാണ്, ശ്രദ്ധേയമാണ്, പ്രസക്തവുമാണ്. ആ ബന്ധത്തെ നിർണയിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഈ നാലാം പ്രമാണം. അധികാരവും അനുസരണവും തമ്മിലുള്ള ബന്ധം. സമൂഹത്തിൽ അധികാരം ആവശ്യമാണ്. അനേകം പേർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ജീവിതം സുസാധമാകുന്നതിന്, എളുപ്പകരമാകുന്നതിന്, ജീവിത സാധ്യമാകുന്നതിന് അധികാര സംവിധാനം ആവശ്യമുണ്ട്. ചില നിയമങ്ങളും ക്രമങ്ങളുമൊക്കെ ആവശ്യമുണ്ട്. അധികാരത്തോടൊപ്പം അനുസരണവും ആവശ്യമാണ്. ആരും അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അധികാരം കൊണ്ടെന്ത് കാര്യം? അനുസരണവും അധികാരവും ഈ പ്രമാണത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ചാവിഷയമാക്കാൻ പോകുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാരത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും രാഷ്ട്രീയ അധികാരം. അതിനെക്കുറിച്ച് ബൈബിളിൽ എന്താ പറയുന്നത് നമ്മളതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. യേശുവിൻ്റെ അടുക്കൽ നിയമജ്ഞരൊരു ചോദ്യവുമായി വന്നതാണ് സംഭവം. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ആദ്യമേ ഞാൻ ഈ ബൈബിൾ ഭാഗം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങൾ മത്തായി 22:15-22 ലൂക്ക 20:20-26 വാക്യങ്ങളിലും ഇതേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മർക്കോസിൽ നിന്നാണ് വായിക്കുന്നത്. അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറേ ഫരീസേയരെയും ഹെറോദേസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ അവൻ വന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ സാഹചര്യം ഇതാണ്, യേശുവിനെ വാക്കിൽ കൊടുക്കണം. ഒരു തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജെറൂസലം പ്രവേശനത്തിനു ശേഷം യേശുവിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങളറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദെനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. ഇതാണ് സംഭവം. സീസറിന് നീതി കൊടുക്കുന്ന നിയമാനുസൃതമാണോ അല്ലയോ എന്നതായിരുന്നു ചോദ്യം. ഒരു സാമൂഹ്യ നിയമവും മതാത്മക നിയമവും കൂട്ടിച്ചേർത്താണ് ഇത് ചോദിക്കുന്നത്. യേശുവിനെ ഒരു റബ്ബിയായി, ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പഠിപ്പിക്കുന്നൊരു വ്യക്തിയായി കണ്ടുകൊണ്ടാണ്, അഥവാ അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് നേതാക്കന്മാർ യേശുവിൻ്റെ അടുക്കൽ വരിക. അപ്പോൾ ദൈവിക നിയമവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്ന നിയമാനുസൃതമാണോ എന്ന് പറഞ്ഞാൽ, യഹൂദരായ നമ്മൾ, ദൈവത്തിൻ്റെ ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, വിദേശ മേൽക്കോയ്മയായ റോമിന് നികുതി കൊടുക്കുന്നത് നമ്മുടെ നിയമമനുസരിച്ച് ശരിയോ തെറ്റോ? ഇത് വാക്കിൽ കൊടുക്കാനുള്ള ശ്രമമാണ്. നിയമമനുസരിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നികുതി നിഷേധത്തിന് പ്രേരിപ്പിക്കുന്നു, കലാപത്തിന് വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞ് റോമക്കാരുടെ അടുക്കൽ യേശുവിനെതിരെ പരാതി കൊടുക്കാം. അഥവാ നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞാൽ യേശു അവകാശപ്പെടുന്ന മിശിഹാത്വം യേശുവിനില്ല. ഇപ്പോൾ റോമക്കാരെ, റോമൻ മേലധികാരികളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി യേശുവിനെ കാണുകയും യേശുവിനെ മിശിഹായി അംഗീകരിക്കേണ്ടതില്ല എന്ന് അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാം. ഏതുത്തരം പറഞ്ഞാലും കുടുക്കിലാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇത്. പക്ഷേ യേശു അതിന് കൊടുക്കുന്ന മറുപടി അവരുടെ കാപട്യം മനസ്സിലാക്കിക്കൊണ്ടാണ്, നിങ്ങൾ നികുതി കൊടുക്കുന്ന ഒരു നാണയം എന്നെ കാണിക്കുക. ഒരു ദെനാറ് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇപ്പോൾ സീസറിൻ്റെ തലയെ അതിൽ പതിച്ചിട്ടുണ്ട്, സീസറിൻ്റേത് എന്നുള്ളതിൽ ലിഖിതവുമുണ്ട്. ഒരു റോമൻ നാണയമാണ്, നികുതി കൊടുക്കാൻ ഉപയോഗിക്കുന്ന റോമൻ നാണയത്തിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ചോദിക്കും, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. രൂപവും ലിഖിതവും സീസറിൻ്റേതാണ്. അങ്ങനെയാണെങ്കിൽ യേശു പറയും, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക. രൂപവും ലിഖിതവും സീസറിൻ്റേതാണെങ്കിൽ നിങ്ങൾ സീസറിനെ അംഗീകരിക്കുന്നതാണല്ലോ ചുരുക്കം. അപ്പോൾ ഈ ലിഖിതവും രൂപവുമുള്ള നാണയം സീസറിൻ്റേതാണെങ്കിൽ സീസറിൻ്റെ അധികാരം അംഗീകരിക്കും, നിങ്ങൾ സീസറിനെ അനുസരിക്കണം, അംഗീകരിക്കണം, സീസറിൻ്റെ വിഹിതം കൊടുക്കണം. പക്ഷെ അവിടെ തീർന്നില്ല. രാഷ്ട്രീയ അധികാരത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അതിനപ്പുറത്ത് അതിനുപരിയായി യേശു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി മനുഷ്യജീവിതത്തെ മതാത്മകമെന്നും രാഷ്ട്രീയമെന്നും രണ്ടായി രണ്ട് തട്ടുകളിൽ തിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്, സഭാസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. യേശു തന്നെയാണ് അതിന് തുടക്കം കുറിച്ചതെന്ന് പറയാറുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യം, രണ്ടു തട്ടുകളാക്കി മാറ്റുകയല്ല, മനുഷ്യജീവിതത്തെ സമഗ്രമായി കാണുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സീസറിനെ അംഗീകരിക്കുന്നതിന് മുമ്പേ ദൈവത്തെ അംഗീകരിക്കണം. ദൈവത്തെ അംഗീകരിക്കാതെ സീസറിനെ മാത്രം അംഗീകരിച്ച് പോകാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ. എപ്രകാരമുള്ള രാഷ്ട്രീയ സംവിധാനമാണ് ഒരു ക്രൈസ്തവന് സ്വീകാര്യമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരു കാലത്ത് അത് രാജഭരണമായിരുന്നു, പിന്നീട് അത് പ്രഭുക്കളുടെ ഭരണമായി മാറി, ഇന്ന് ഡെമോക്രസിയാവും, ജനായത്ത ഭരണം. ഭരണത്തിൻ്റെ സംവിധാനം ഏതാണെങ്കിലും ഭരണം ആവശ്യമാണ്. പക്ഷേ ഈ മനുഷ്യനെ നയിക്കുന്ന ഭരണകർത്താക്കൾ അതിനുപരിയായി ദൈവത്തെ അംഗീകരിക്കുന്നവരാവണം. ദൈവത്തിൽ തുടങ്ങാതെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പോലും പറയാനാവില്ല. അപ്പോൾ യേശു രാഷ്ട്രീയ സംവിധാനങ്ങളെ അംഗീകരിക്കുന്നതോടൊപ്പം അതിലും ഉപരിയായി ദൈവത്തെ അംഗീകരിക്കണം എന്നാണ് പഠിപ്പിക്കുക. ദൈവത്തെ അറിയുന്നവൻ, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവൻ സഹോദരങ്ങളെ അംഗീകരിക്കും. കാരണം ദൈവം തന്നെയാണോ മനുഷ്യനെ തൻ്റെ മക്കളായി സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉറപ്പുവരുത്തുന്നതാണ് രാഷ്ട്രീയ അധികാരികളുടെ കടമ. നികുതി പിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഉദ്ദേശവും ലക്ഷ്യവും. എല്ലാവർക്കും ആവശ്യമായ പൊതു കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് നികുതി പിരിക്കുന്നത്. നികുതി കൊടുക്കാനുള്ള കടപ്പാട് ഇവിടെ ഊന്നി പറയുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നികുതി കൊടുക്കുന്നതിന് മുൻപേ മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണെന്നുള്ള കാര്യം അംഗീകരിച്ചേ മതിയാവും. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ദൈവത്തെ അംഗീകരിക്കാതെ ഒരു സീസറിനെ അംഗീകരിക്കാനാവില്ല. ഇപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ മറ്റൊരു കാര്യം വ്യക്തമാവും. ഈ രൂപവും ലിഖിതവും ആരുടേതാണ് എന്നാണ് ചോദിക്കുക. ഈ ദെനാറ ആരുടേതാണെന്നല്ല, ഈ നാണയം ആരുടേതാണെന്നല്ല, ഈ രൂപവും ലിഖിതവും. അതിനുശേഷം സീസറിൻ്റേത് പറയുമ്പോൾ സീസറിൻ്റേത് സീസറിന് കൊടുക്കുക. ഈ വിവരണത്തിൽ എന്താണ് സീസറിൻ്റേത്? രൂപവും ലിഖിതവുമാണ്. രൂപവും ലിഖിതവും സീസറിൻ്റേതാണ്. പക്ഷേ ഈ രൂപവും ലിഖിതവും ഉറപ്പിച്ചിരിക്കുന്ന, ആലേഖനം ചെയ്തിരിക്കുന്ന മെറ്റൽ ലോഹം അത് സീസറിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റേതല്ലാതായി ഒന്നുമില്ല. ഇവിടെ ഉള്ളത് സീസറിൻ്റെ പേരും സീസറിൻ്റെ ലിഖിതവുമാണ്. ഓക്കെ, സീസറിൻ്റേത് സീസറിന് കൊടുത്തേക്ക്, പേരും ലിഖിതവും. ഈ ലോഹത്തിൽ നിന്ന് എങ്ങനെ പേരും ലിഖിതവും വേർതിരിച്ചെടുക്കാൻ സാധിക്കും? ഈ ലോഹമില്ലാതെ എങ്ങനെ പേരും ലിഖിതവും ഉണ്ടാകാൻ സാധിക്കും? അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ ലോഹത്തിൻ്റെ മേലാണ് സീസർ തൻ്റെ പേര് പതിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കാതെ സീസറിനെ അംഗീകരിക്കാനാവില്ല. സീസറിന് പേരെഴുതണമെങ്കിൽ ഒരു പലക വേണം, ആ പലക ദൈവത്തിൻ്റേതാണ്. എഴുത്തുപലകയായി ഇരിക്കുന്ന ഈ ലോഹം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സീസറിനെ അംഗീകരിക്കാവൂ. അതേസമയം ദൈവത്തെ അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ സീസറിനും സ്ഥാനമുണ്ട്. അപ്പോൾ യേശു ഇവിടെ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കുകയല്ല ചെയ്യുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഉറവിടങ്ങളെക്കുറിച്ചുമൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നാലാം പ്രമാണത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്, ദൈവത്തെ അംഗീകരിക്കുക, സമൂഹത്തിലെ അധികാര സംവിധാനങ്ങളെ അംഗീകരിക്കുക. ഇത് പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്. ഏറ്റവും കൂടുതലായി ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിശുദ്ധ പൗലോസാണ്, അതും റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ. റോമക്കാർക്കെഴുതിയ ലേഖനം നമുക്കറിയാം, പൗലോസ് തൻ്റെ വിശ്വാസ വിഷയങ്ങൾ, വിചിന്തനങ്ങൾ വളരെ അവധാനപൂർവ്വം അവതരിപ്പിക്കുന്നൊരു ലേഖനമാണ്. വിശ്വാസത്തെ സമ്യക്കായി അവതരിപ്പിക്കുന്നത്. തൻ്റെ പ്രത്യേകമായ ഒരു പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിലല്ല, വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ, ആഴമേറിയ സത്യങ്ങൾ വിശദമാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് റോമക്കാരുടെ ലേഖനത്തിൽ. ആ ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധികാരത്തോടുള്ള സമീപനത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. ദൈവ നിശ്ചിതമാണ് ഈ സമൂഹത്തിലെ അധികാര സംവിധാനം. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ഇതാണ് അടിസ്ഥാന പ്രമേയം. ഈ ഭൂമിയിലെ രാഷ്ട്രീയ സാമൂഹ്യ അധികാരങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്, ദൈവം നിശ്ചയിച്ചതാണ്. അധികാര സംവിധാനങ്ങളുടെ പ്രത്യേകതകൾ വ്യത്യാസമുണ്ടെങ്കിലും അധികാരം അതിൽ തന്നെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്കു തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം, അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണ് അവൻ. രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പൊതുവായ, പ്രത്യേകിച്ച് പുതിയത്തിൻ്റെ പൊതുവായ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിതാണ്. അധികാരത്തെ അംഗീകരിക്കണം, അനുസരിക്കണം. ഇനി ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ച് നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഇങ്ങനെ സമൂഹത്തിൽ ഒരു ക്രമം നിലനിൽക്കണം. ദൈവവിശ്വാസി, ക്രിസ്തു വിശ്വാസി നികുതി കൊടുക്കാൻ കടപ്പെട്ടവനാണ്. നിയമാനുസൃതമായ നികുതികൾ, രാഷ്ട്രത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ ഒരു വിശ്വാസി കടപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കലാപകാരികളല്ല, അവർ വിപ്ലവകാരികളല്ല, അധികാരത്തോട് യോജിച്ചു പോകുന്നവരാണ്, പൊതു നന്മയ്ക്ക് വേണ്ടി അധികാരത്തോട് വിധേയത്വം പുലർത്തുന്നവരാണ്. ഇത് പൗലോസ് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് മറ്റു ലേഖനങ്ങൾ നമ്മൾ കാണുന്നത്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം നമ്മൾ ഇപ്രകാരം കാണും. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. അധികാരികളെ അനുസരിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. തീത്തോസിനെഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയും, ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ അനുസ്മരിപ്പിക്കുക. അനുസരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാ ലേഖനങ്ങളിലും പൗലോസ് ഇത് തന്നെ പറയും. പത്രോസിൻ്റെ ലേഖനത്തിലും നമ്മൾ ഇതുതന്നെ കാണും. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 2:13-17, ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാനും സൽക്കർമ്മികളെ പ്രശംസിക്കാനുമായി രാജാവിനാൽ അയക്കപ്പെടുന്ന പ്രാദേശിക അധികാരികളോ ആരായിരുന്നാലും നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരികൾക്കും വിധേയരായിരിക്കുവിൻ. അപ്പോൾ 4-ാം പ്രമാണത്തിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നിയമമാണ്. മേലധികാരികളെ അനുസരിക്കണം, രാഷ്ട്രീയ അധികാരികളെ അംഗീകരിക്കണം, വിധേയരായിരിക്കണം, നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം. നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുവിൻ, എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാകരുത്. മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിക്കുവിൻ. ഇതാണ് ബൈബിളിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് അധികാരത്തെ സംബന്ധിച്ച്. ഇന്നും ഇത് പ്രസക്തമാണ്. ഏതു തരത്തിലുള്ള ഭരണമാണെങ്കിലും ഒരു ഭരണ സംവിധാനം രാഷ്ട്രങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് അധിക പങ്കും ജനായത്വ ഭരണം നിലനിൽക്കുമ്പോൾ ഈ ജനായത്വ ഭരണത്തിലും അധികാര സംവിധാനങ്ങളുണ്ട്, അധികാര ശ്രേണികളുണ്ട്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ജനകീയ അധികാരികളാണ്. ആ അധികാരികളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർ പുറപ്പെടുവിക്കുന്ന നിയമങ്ങളെ അനുസരിക്കണം. എങ്കിലേ സമൂഹത്തിന് ഐക്യത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരധികാരികളെയും അനുസരിക്കാതിരിക്കുമ്പോൾ, അധികാരം തന്നെ പുറന്തള്ളപ്പെടുമ്പോൾ ആർക്കും സമാധാനമായി ജീവിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളിലും ഇടപെടാനും സഹകരിക്കാനും വിശ്വാസികൾക്ക് കടപ്പാടുണ്ട്. ഇലക്ഷനിലൂടെ, വോട്ടെടുപ്പിലൂടെ അധികാരികളെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കുചേരാനും വിശ്വാസികൾക്ക് കടപ്പാടുണ്ട്. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ, തങ്ങളുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സഹായിക്കും എന്ന് തോന്നുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ ഉത്തരവാദം എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇപ്പോഴ് നികുതി വേണ്ടവന് നികുതി, അനുസരണം വേണ്ടവന് അനുസരണം, ആദരവ് ബഹുമാനം ഇതെല്ലാം കൊടുക്കേണ്ടതാണ്. ഇത് പ്രമാണത്തിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് നിന്ന് അധികാരികളുടെ കടമകളുമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് തങ്ങൾ എന്നുള്ള ഓർമ്മ വേണം. ജനങ്ങൾക്ക് അവകാശപ്പെടുന്ന മുഴുവൻ സ്വന്തമായി കൈയടക്കി വയ്ക്കാനുള്ള ഒരു പ്രവണതയാണ് അധികാരികൾ കാണുന്നതെങ്കിൽ ആ അധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവരാണ്. അത് രാജാവാകട്ടെ, പ്രഭുവാകട്ടെ, സാമാജികനാവട്ടെ, മന്ത്രിയാവട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടവനോ അല്ലാതെ വന്നവനോ ആരാണെങ്കിലും രാജ്യത്തെ അധികാര സംവിധാനങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർ അധികാരം കൈയാളാൻ അവകാശമില്ലാത്തവരായി തീരുകയാണ്. അപ്പോൾ ദൈവ നിശ്ചിതമായ അധികാര സംവിധാനം പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. പൊതുനന്മയ്ക്ക് വേണ്ടി ആദർശനിഷ്ഠരായ വ്യക്തികളാണ് നയിക്കപ്പെടേണ്ടതാണ് ഈ അധികാരം. അതുകൊണ്ടാണ് അവരോട് വിധേയത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുക. അനുസരണവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആവശ്യമായി വരുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായ ഒരു സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അനുസരണം നിഷേധിക്കേണ്ട ചുറ്റുപാടുകളുണ്ടാവും. ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യോഹന്നാന് ലഭിച്ച വെളിപാടെന്ന് പറയും. ഇതുവരെ ഉണ്ടായിരുന്നതിനും തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് അധികാരത്തെ സംബന്ധിച്ച് വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 12-ാം അധ്യായം മുതൽ അങ്ങോട്ട് കാണുന്ന സഭയും രാഷ്ട്രവും തമ്മിലുള്ള വലിയൊരു സംഘട്ടനത്തിൻ്റെ ചിത്രമുണ്ട്. ഈ പുസ്തകം എഴുതപ്പെട്ട സാഹചര്യം ഓർക്കണം. AD 90 ശേഷം ഡൊമീഷ്യൻ ചക്രവർത്തി റോമിൽ ഭരിച്ചിരുന്ന കാലഘട്ടം. രാജാവിനെ ദൈവമായി ആരാധിക്കണം, അംഗീകരിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ച് ആ കൽപ്പന അനുസരിക്കാത്തവരെ നിഷ്കരണം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു. മതപീഡനത്തിന് ഇരയായ ക്രിസ്ത്യാനികൾക്ക് ദിശാബോധം നൽകുക, മാർഗനിർദ്ദേശം നൽകുക, അവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശക്തി നൽകുക, ഇതൊക്കെയായിരുന്നു വെളിപാട് പുസ്തകം എഴുതിയതിൻ്റെ സാഹചര്യവും ലക്ഷ്യവും. ആ വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്ന അധികാരികളുള്ള സമീപനം തികച്ചും വ്യത്യസ്തമാണ്. സ്വയം ദൈവമായി അവരോധിക്കുന്ന അധികാരിയെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ അധികാരത്തെ സർപ്പമായും മഹാബാബിലോണായും മഹാവേശിയായും വ്യാജപ്രവാചകനായും ഒക്കെ ചിത്രീകരിക്കും. അധികാരം ദൈവത്തിൽ നിന്നാണ്, അധികാരികളെ എതിർക്കുന്നവൻ ദൈവത്തെ എതിർക്കുന്നു എന്ന് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അധികാരത്തെ എതിർക്കുക തന്നെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിരുപാധികമുള്ള ഒരു അനുസരണവും അംഗീകാരവുമല്ല ബൈബിൾ രാഷ്ട്രീയ അധികാരത്തിന് നൽകുന്നത്. രാഷ്ട്രീയ അധികാരം പൊതുനന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നിടത്തോളം കാലം, ധാർമ്മിക നിയമങ്ങളെ അനുസരിച്ച് അംഗീകരിക്കുന്നിടത്തോളം കാലം വിശ്വാസികൾ ആ അധികാരത്തെ അംഗീകരിച്ചേ മതിയാവും. പക്ഷേ അധാർമികമായ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്ന അധികാരത്തെ അംഗീകരിക്കരുത് മാത്രമല്ല, അവയെ ചെറുക്കാനും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട് എന്ന് ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടും പിന്നീട് വന്ന തിരുസഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിയമങ്ങളെ, രാജകീയ നിയമങ്ങളെ അനുസരിക്കാതിരിക്കേണ്ട ചില സാഹചര്യമുണ്ടാവും. നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ അനുസരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ വിധിക്കുവിൻ, സാൻഹെദ്രിൻ്റെ മുമ്പിൽ വെച്ച് പത്രോസും കൂട്ടരും ചോദിച്ചതാണ്. അതൊരു മതാധികാരികളായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനി പ്രസംഗിക്കാൻ പാടില്ല, ആ പേരുപയോഗിക്കാൻ പോലും പാടില്ല, അത് മരണശിക്ഷയും ഇപ്രകാരം ഒരു നിയമം ഇറക്കിയപ്പോഴാണ് പത്രോസ് ചോദിക്കുക, ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? നിങ്ങളെ അനുസരിക്കണമോ ദൈവത്തെ അനുസരിക്കണമോ? ഏതായാലും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ തല്ലിയാലും കൊന്നാലും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ തല്ലുകൊണ്ടും അവസാനം ജീവിതം നഷ്ടപ്പെട്ടു. അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതിന്നും തുടരുന്നുമുണ്ട്. അധാർമിക നിയമങ്ങൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. 4-ാം പ്രമാണം അതിനാരെയും പ്രേരിപ്പിക്കുന്നില്ല. അധികാരികളുടെ സ്വേച്ഛാധിപത്യത്തിന് എതിരെ ചെറുത്തു നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട്. അപ്പോൾ അധികാരം ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഈ രാഷ്ട്രീയ അധികാരികളുടെ കടമ. അതിന് തയ്യാറാവാതെ അധാർമ്മികമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ട ആവശ്യമുണ്ടാകും. ഒരു ഉദാഹരണം എടുക്കട്ടെ. നീ കൊല്ലരുത് എന്ന് പ്രമാണമുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അഞ്ചാം പ്രമാണം. നീ കൊല്ലരുത് എന്ന പ്രമാണം ദൈവനിയമമാണ്, സ്വാഭാവിക നിയമമാണ്, നാച്ചുറലല്ലോ. ആ നിയമത്തിനപ്പുറത്ത് കൊല്ലുക എന്നൊരു നിയമമാക്കി തീർക്കുകയാണെങ്കിൽ ആ നിയമം അനുസരിക്കാൻ ഒരു വിശ്വാസിക്കും സാധിക്കുകയില്ല. മക്കൾക്ക് ജന്മം നൽകാനുള്ള ഉത്തരവാദിത്വവും അവകാശവും മാതാപിതാക്കന്മാരുടേതാണ്. എത്ര മക്കൾക്ക് ജന്മം നൽകണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം മാതാപിതാക്കന്മാരുടേതാണ്. അതേസമയം ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാവാൻ പാടില്ല എന്ന് രാഷ്ട്രം നിശ്ചയിക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ആ നിയമത്തെ അനുസരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. അവിടെ രാഷ്ട്രീയ അധികാരി തൻ്റെ പരിധികളെ മറികടക്കുകയാണ്. അത് ചൈനയിലെ വൺ ചൈൽഡ് പോളിസിയാവാം, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഗർഭഛിദ്രത്തെ സംബന്ധിച്ച നിയമമാകാം, അനുസരിക്കാൻ വിശ്വാസിക്ക് സാധിക്കുകയില്ല. 3 മാസം വരെ ഗർഭസ്ഥ ശിശു മനുഷ്യനല്ല എന്ന് കരുതുന്ന നിയമങ്ങളുണ്ട്. 3 മാസം വരെ യാതൊരു കാരണവുമില്ലാതെ സൗകര്യത്തിന് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാമെന്ന് അംഗീകരിക്കുന്ന നിയമമുണ്ട്. ആ നിയമം അനുസരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. ഇതുപോലെ അധാർമികമായ നിയമങ്ങളുണ്ടാവാം. പാവപ്പെട്ടവന് ജീവിക്കാനിടം നിഷേധിക്കുന്ന സാമ്പത്തിക നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, അവയെ അനുസരിക്കാതിരിക്കുക മാത്രമല്ല അവയെ ചെറുത്തു തോൽപ്പിക്കാനും കൂടുതൽ നീതിപൂർവകമായ നിയമങ്ങൾ രംഗത്ത് കൊണ്ടുവരുവാനും വേണ്ടി യത്നിക്കാൻ വിശ്വാസികൾക്ക് കടപ്പാടുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ രാഷ്ട്രീയ അവബോധത്തെക്കുറിച്ച് കൂടി അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പ്രമാണം. ഒരു ഭാഗത്തു നിന്ന് അധികാരികളോട് ആവശ്യമായ വിധേയത്വം, മറുഭാഗത്തു നിന്ന് അധികാരികൾക്ക് പൊതുനന്മയിലുണ്ടാവേണ്ട താല്പര്യം, ഇത് രണ്ടും പ്രമാണം പഠിപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം സാഹചര്യം ഉറപ്പുവരുത്താനുള്ള കടമയെ മറന്ന് അതിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന നിയമങ്ങളെ നിഷേധിക്കാനും തോൽപ്പിക്കാനും വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു. മതസ്വാതന്ത്ര്യം ഈ നിയമത്തിൻ്റെ ഭാഗമാണ്. ചില രാഷ്ട്രങ്ങളിൽ ആ രാഷ്ട്രത്തിൻ്റെതായ മതത്തെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. മറ്റേതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നതോ ആ വിശ്വാസം ഏറ്റുപറയുന്നതോ പ്രചരിപ്പിക്കുന്നതോ മരണകരമായ മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമായി പ്രഖ്യാപിക്കുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്. ഒരു മതവും അനുസരിക്കാൻ പാടില്ല, മതം വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിർമ്മതത്വം, നിരീശ്വരത്വം നിയമമാക്കുന്ന രാഷ്ട്രങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ രാഷ്ട്രവും രാഷ്ട്രീയ അധികാരികളും തങ്ങളുടെ പരിധികളെയും അതിരുകളെയും ലംഘിക്കുകയാണ്. അവിടെ വിശ്വാസികൾക്ക് അനുസരിക്കാൻ കടമയില്ല. അതന്നെയുമല്ല, ഇപ്രകാരമുള്ള അധികാര സംവിധാനങ്ങളെ തകിടം മറിക്കുന്നതിന് വേണ്ടി യത്നിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ അനുസ്മരിപ്പിക്കുന്നുമുണ്ട്. ലയോ 13 മാർപ്പാപ്പയുടെ റേരുന്നുവാരു മുതൽ ഇങ്ങോട്ട് ജോൺ വോൾ 2 ചെന്തേസിമൂസ് ആന്നുസ് വരെ, അതിനിടയിലുള്ള അനേകം സാമൂഹ്യ ചാക്രിക ലേഖനങ്ങൾ ഈ വിശ്വാസ പ്രതിബദ്ധതയെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും സന്തോഷകരമായ, നീതിനിഷ്ഠമായ, സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കണം. അതിനാവശ്യമായ അനുസരണം പൗരന്മാർ നൽകണം. അതിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാൻ പൗരസമിതിക്ക് സാധിക്കണം. അപ്പോഴേ ഈ അധികാര സംവിധാനം ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവ പ്രമാണത്തിൻ്റെ ഭാഗവുമാണ്. ഈ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കാൻ നീ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. അധികാരവും അനുസരണവും ഇതിൻ്റെ ഭാഗമാണ്. അനുസരണം എല്ലാവർക്കും ബാധകമാണ്. തങ്ങൾക്കുപരിയുള്ള നിയമങ്ങളെ, അധികാരികളെ എല്ലാവരും ആദരിക്കണം. അതോടൊപ്പം ആദരവ് മുകളിലേക്ക് മാത്രമല്ല, താഴേക്കും ആവശ്യമാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളെ മാനിക്കണം, ആദരിക്കണം. തങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കുന്ന പ്രജകളോട്, പൗരന്മാരോടുള്ള ഉത്തരവാദിത്വം അധികാരം കിട്ടിക്കഴിയുമ്പോൾ മറക്കരുത്. വാഗ്ദാനങ്ങളുമായി കടന്നു വന്നവർ അധികാര കസേരയിലായി കഴിയുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. പൊതു നന്മയ്ക്ക് വേണ്ടി യത്നിക്കാൻ, സ്വന്തം കീശ വീർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ, സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനസേവനം, പൊതുജന നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നിരയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിൽ 4 നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അനുസരിക്കുക, അധികാരത്തെ അനുസരിക്കുക, നന്മയ്ക്ക് വേണ്ടി യത്നിക്കുക, എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക. അതിനുള്ള കൃപ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ യേശുവേ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിൻ്റെ ദൈവത്തിനും കൊടുക്കാൻ അവിടെ ഞങ്ങളെ ആഹ്വാനം ചെയ്തു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകങ്ങളാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നിടത്തോളം കാലം മാത്രമേ സീസറിന് നിലനിൽപ്പുള്ളൂ എന്നും, ദൈവത്തിനും ദൈവിക നിയമങ്ങൾക്കുമെതിരായി സീസറോ സീസറിൻ്റെ നിയമങ്ങളോ കടന്നു വന്നാൽ അവയെ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നും ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവേ, ധാർമ്മിക നിയമങ്ങളിൽ, സ്വാഭാവിക നിയമങ്ങളിൽ അടിയുറച്ച ഈ പ്രമാണങ്ങളുടെ ആഴമേറിയ അർത്ഥം ഗ്രഹിക്കാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഗ്രഹിക്കുന്ന അർത്ഥം ജീവിതത്തിൽ പകർത്താനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. മാതാപിതാക്കന്മാരെയും അധികാരികളെയും ഉന്നത സ്ഥാനീയരെയും എല്ലാം ആദരിക്കാനും ബഹുമാനിക്കാനും പരസ്പരമുള്ള ആദരവിലും ബഹുമാനത്തിലും വളരാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കൃപയോടെ കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.